2021 ജൂൺ 13 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ജി എസ് പ്രദീപ് എഴുതുന്ന പഴവിള രമേശൻ അനുസ്മരണം, കലാപത്തിന്റെ കാവൽക്കാരൻ. പഴവിള വിട പറഞ്ഞിട്ട് 2 വർഷം. മഹാകവികളുടെയും കവിയശ പ്രാർത്ഥികളുടെയും സാമീപ്യം ഇഹജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച പഴവിളയ്ക്ക് പരലോകത്തും അത്തരം സൗഹൃദങ്ങളുടെ കുറവുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. അയ്യപ്പ പണിക്കർ മുതൽ എ അയ്യപ്പൻ വരെ നീളുന്ന കാവ്യ വൈവിധ്യങ്ങൾക്കിടയിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയായിരിക്കും താങ്കളിപ്പോൾ.
കൗമാരകാലത്ത് കൗമുദിയുടെ സഹപത്രാധിപരായ താങ്കൾ പ്രഭാഷണ സിംഹമായിരുന്ന കെ ബാലകൃഷ്ണനെ കുറിച്ച് എഴുതിയ ജ്വരജൽപ്പനങ്ങൾ കൗമാരത്തിൽ വായിച്ച കാലം മുതലാണ് എനിക്ക് താങ്കളെ പരിചയം. പിന്നെ വിശേഷാൽ പതിപ്പുകളിൽ അച്ചടിച്ചു വന്ന കായലും വേവാതെ കൽപ്പിച്ചുപോയ ധാന്യങ്ങളും സ്വാന്തവും ബോധിയും പിറവിയുമൊക്കെ പ്രതിഭയുടെ വിവേചിച്ചറിയാൻ കഴിയാത്ത ഒരു മിന്നലാട്ടം എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. എന്റെ കലാലയകാലം മുതലാണ് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ താങ്കൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറുടെ ചുമതലയിൽ. ഒരുപാട് കവിയരങ്ങുകളും സാംസ്കാരിക സമ്മേളനങ്ങളുമൊക്കെയായി ആ കാലം സമ്പന്നമായിരുന്നു. കടമ്പനിട്ടയും കുരീപ്പുഴയും നീലമ്പേരൂരും റോസ്മേരിയും മാത്രമല്ല, സുബ്രഹ്മണ്യദാസിനെയും ഷാജി ഷൺമുഖത്തിനെയും പുലിയൂരിനെയും അൻവറിനെയും പോലെ സർവതലമുറക്കാരും അന്ന് അരങ്ങുകളിൽ സജീവമായിരുന്നല്ലോ. കാവ്യബന്ധത്തിനപ്പുറം കാഴ്ചപ്പാടുകളിലുണ്ടായിരുന്ന ഒരു പുരോഗമന പരതയും നമ്മുടെ സൗഹൃദത്തിന് ആഴമുണ്ടാക്കി. പലപ്പോഴും ഗദ്യരചനയിൽ താങ്കൾക്കുള്ള വേഗതയും അനിസ്യൂതതയും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മഴത്തോർച്ചയ്ക്ക് ശേഷമുള്ള മരപ്പെയ്ത്തു പോലെ അതീവ നാടകീയമായ ജീവിത അനുഭവങ്ങളുടെ മഴത്തോർച്ചയിൽ താങ്കൾക്ക് ഓർമ്മകളുടെ മരപ്പെയ്ത്ത് എന്നും കൂട്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് കസ്റ്റഡിയിലായ കൊച്ചുനാരായണനെ മോചിപ്പിക്കാൻ ഇടപെട്ടതും കണ്ടച്ചിറയിലും പെരിനാട്ടുമൊക്കെ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളും പ്രമുഖ സാഹിത്യ പ്രതിഭാസങ്ങളുടെ ഇരുളടഞ്ഞ സ്വാർത്ഥ ചെയ്തികളും ഇടവപ്പാതി മഴ പോലെ മുറിയാതെ പറയാൻ താങ്കൾക്ക് കഴിഞ്ഞിരുന്നു. അമർഷത്തിന്റെയും ഒരുവേള അരാജകത്വത്തിന്റെയും കാഞ്ഞിരമരം നട്ട മനസ്സായിരുന്നു താങ്കൾക്ക്. പക്ഷെ അവിടെയും ആർദ്രതയുടെയും മാനവികതയുടെയും അനുതാപത്തിന്റെയും അല്പം പ്രദർശനപരത നിറഞ്ഞതെങ്കിലും ആതിഥേയത്തിന്റെയും ചന്തം പുരണ്ട ചങ്കാത്തമായിരുന്നു താങ്കളുടേത്. മഴയുടെ ജാലകവും മായാത്ത വരകളും ഓർമ്മകളുടെ വർത്തമാനവുമൊക്കെ താങ്കളിലെ ഗ്രന്ഥകാരനെ ആഴത്തിലും ആധികാരികമായും അടയാളപ്പെടുത്തിയവയാണ്. താങ്കളിലെ ഗാനരചയിതാവും പിന്നിലല്ലോ. പക്ഷേ നവമാധ്യമങ്ങളില്ലാത്ത അക്കാലത്തിന്റെ അപര്യാപ്തത കൊണ്ടാകണം ഇന്നും പലർക്കും അറിയില്ല ഇടയരാഗ രമണ ദുഃഖവും സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിലുമൊക്കെ അതിവേഗത്തിലും അനായാസമായും കുറിച്ചിട്ടത് താങ്കൾ തന്നെയാണെന്ന്. 2019 ജൂൺ ആദ്യവാരത്തിൽ മഴ നീറിപ്പടർന്ന ഒരു സായാഹ്നത്തിലാണ് നമ്മൾ അവസാനമായി കണ്ടത്. അന്ന് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താങ്കൾ അതീവ ശാന്തനായിരുന്നു. പതിവ് തെറിവിളികളോ പരാതികളോ ഇല്ലായിരുന്നു. അക്ഷരപ്പറ്റൊരുക്കി ആവോളം സ്നേഹം നിറച്ച് കണ്ട നാൾ മുതൽ അവധൂതയെപ്പോലെ താങ്കളുടെ ഭാര്യ ഞങ്ങളുടെ രാധചേച്ചി അരികിൽ തന്നെയുണ്ടായിരുന്നു. ദശാബ്ദത്തിലേറെയായി മുറിച്ചു മാറ്റപ്പെട്ട കാൽ താങ്കളെ ലോക്ക്ഡൌണിലാക്കിയിരുന്നല്ലോ. കോവിഡിന് മുൻപേ ക്വാറന്റൈനിലായ മനുഷ്യൻ, ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമായ മനുഷ്യൻ എന്നോട് പങ്കുവച്ചത് പോകുന്നതിന് മുൻപ് അടുത്തുള്ളൊരു കടയിൽ നിന്നും ബർഗർ കഴിക്കാനുള്ള ആഗ്രഹമായിരുന്നു. അത് വാങ്ങി നൽകി അടുത്ത ദിവസം വീണ്ടും വരാമെന്ന പതിവുറപ്പും നൽകി ഞാൻ യാത്ര പറഞ്ഞപ്പോൾ നിർമ്മവും എന്നാൽ ശിശുസഹജവുമായ പുഞ്ചിരി കലർന്ന താങ്കളുടെ ആ നോട്ടം എന്താണ് അർത്ഥമാക്കിയത്? 2 പകലിരവുകൾക്ക് ശേഷമുള്ള പ്രഭാതത്തിൽ റാണി മോഹൻദാസ് എന്നെ ഫോണിൽ വിളിച്ചുണർത്തി നമ്മൾ അനാഥരായിരിക്കുന്നു, ആ ആൽമരം കടയറ്റുവീണു എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് എന്റെ മനസ്സിൽ ഒറ്റക്കാലുള്ള ഒരു ബുദ്ധപ്രതിമ ഉയർന്നത്?